ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് സമ്മേളിക്കുന്നതിനും തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നതിനും അവിടുത്തെ ദിവ്യമായ വചനങ്ങളെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഒക്കെ ഞങ്ങൾ ലഭ്യമായ ഈ സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദിയോട് തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാകുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദിവ്യ വെളിച്ചം ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് പകർന്ന് ഞങ്ങളുടെ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നവനാകുന്നു. ഈ ദിവ്യബോധനത്തിന്റെ ഈ പഠന പരിപാടികളിലൂടെ ഞങ്ങൾ കൂടുതൽ ദൈവിക വെളിച്ചം പ്രാപിച്ച് നിന്റെ വഴികളെ അറിയുവാനും ഞങ്ങളുടെ ജീവിതപാതകളിൽ കൂടുതൽ വെളിച്ചമുള്ളവരായി മുമ്പോട്ട് പോകുവാനും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഈ കുടിവരവനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ദിവ്യ വചനങ്ങൾ പകർന്നു തരുവാൻ തയ്യാറായിരിക്കുന്ന അവിടുത്തെ ഔഷധത്തിനെ അനുഗ്രഹിക്കണമേ. സഭയുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും നിങ്ങളുടെ ആരാധനകളെയും ചരിത്രത്തെയും അങ്ങനെ വൈവിധ്യമാർന്ന അവിടുത്തെ പരിശുദ്ധ സഭയുടെ ആത്മീയ അനുഭവങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉതകുന്ന നിലയിൽ ഈ ഒരു പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരെയും ഒരുക്കമുള്ളവരാക്കണം. ഇത് സംബന്ധിക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകി അവിടുത്തെ ദൈവികമായ ഞാനും പകർന്ന് മനസ്സിലാക്കുവാനൊക്കെ ഒന്നും നിങ്ങളുടെ ചിന്തകളെ അവിടുന്ന് വിശദീകരിക്കണം. നിങ്ങളുടെ ഭദ്രാസനത്തെയും നേതൃത്വം നൽകുന്ന അച്ഛന തിരുമേനിയെയും വൈദികരെയും എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നീ വാഴ്ത്തണം, സഭയെ അനുഗ്രഹിക്കണം, ലോകം ഒന്ന് സമാധാനവും ശാന്തിയും നിറയ്ക്കണം. നിങ്ങളുടെ ചിന്തകളും മനസ്സും നിന്ന് സ്ഥിരമായിരിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ പൂർണ്ണ ശരണം നീ മാത്രമായിരിക്കണമേ. നിങ്ങൾ തന്നെ കുഞ്ചിതാവനും പരിശുദ്ധവുമായിരിക്കും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ,
ആമേൻ. Our Father who art in heaven,
hallowed be thy name, thy kingdom
come, thy will be done on earth
as it is in
heaven. Give us this day our daily bread.
Forgive
us our trespasses as we forgive those trespassers. Give us not into temptation, but deliver us from the evil one. For thine is the kingdom, the power and the glory, forever and ever. Amen.
നമുക്ക് ഇപ്പം അല്പം ലേറ്റ് ആയിപ്പോയി. അപ്പം അച്ഛന് ജേക്കബ് മാത്യു അച്ഛനെ ഒന്ന് വെൽക്കം ചെയ്താൽ നമുക്ക് തുടങ്ങാമായിരുന്നു.
അതെ, നമ്മള് ഒരു ചെറിയ ഗ്യാപ്പ് നമുക്കുണ്ടായി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസിന് ശേഷം. അതിന് നമ്മുടെ ഈ പുസ്തകം ബഹുമാനപ്പെട്ട ദേവീറസച്ചന്റെ അബാപിതാവ് എന്ന് പറയുന്ന പുസ്തകമാണ് നമ്മൾ വീണ്ടും ആരംഭിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതെടുക്കത്തക്കവണ്ണമുള്ള ഒരാളിനെ നമുക്ക് സൗകര്യമായിട്ട് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടായത്. അതിന് ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും അച്ഛൻ അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്തു. ഇന്ന് അച്ഛന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പള്ളിയിൽ പല പരിപാടികളുമായിട്ട് ഇങ്ങനെ ബിസിയായിരുന്നുകൊണ്ട് മുഴുവൻ സമയവും എടുക്കാൻ ഒരുപക്ഷെ പറ്റിയില്ലെങ്കിൽ തന്നെ അച്ഛൻ ഒരു ഇൻട്രഡക്ഷൻ പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛനെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്, ഇത് ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. അച്ഛനെ നമ്മുടെ ഈ പ്രതിഭാസനത്തില് ഫ്ലോറിഡയിലെ ഒർലാൻഡോ സെന്റ് പോൾസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ വികസിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന വൈദികനാണ്. അച്ഛന് സഭയുടെ വിശ്വാസത്തെയും ആരാധനകളെയും ഒക്കെ കുറിച്ച് വേദശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരാളാണ്. നല്ലൊരു സ്കോളറാണ്, നല്ലൊരു പ്രസംഗകനാണ്, നല്ലൊരു സംഘാടകനാണ്. ഈ ദിവ്യബോധനത്തിന്റെ ചാർജ് ബോധനപ്പെട്ട അച്ഛൻ നേരത്തെ കുറേ നാൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ തിരക്കുകൾക്കിടയിൽ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനത് സ്വീകരിച്ചു എന്നുള്ളതിൽ ബോധനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അച്ഛനെ കൊച്ചമ്മയും രണ്ടു കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ താമസിക്കുന്നു, ഇടവയ്ക്ക് നേതൃത്വം നൽകുന്നു. അച്ഛൻ അവിടെ സെൻട്രൽ ഫ്ലോറിഡയിലുള്ള അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛനെ ശരീര സെമിനാരി അഭ്യാസം അതിന് ശേഷം യൂറോപ്പിൽ കുറെ വർഷങ്ങളോളം താമസിച്ച് അവിടുന്നാണ് അച്ഛൻ്റെ മാസ്റ്റർ ഡിഗ്രി പി എച്ച് ഡി ഒക്കെ അച്ഛൻ എടുത്തിട്ടുള്ളത്. അതുപോലെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ സെമിനാരി അദ്ദേഹം കുറേ നാൾ പഠിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ വന്നത്. അച്ഛൻ്റെ സേവനം നമ്മുടെ സഭയ്ക്കും ഈ വദ്രാസനത്തിനും ഇടവയ്ക്കും ഒക്കെ വളരെ പ്രയോജനകരമായ നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ഈ ദിവ്യബോധനത്തിന്റെ ഈ പുസ്തകം എടുക്കാവുന്ന അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. എവരി അതർ വെനസ്ഡേ നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്നെ ആയിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അലക്സ് നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ ഈ ദിവ്യബോധനത്തിന്റെ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ക്ലാസ്സിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
Thank you, Achan. Good evening, everyone. I think you can you?
Yes.
Hello, can you hear me?
Yes.
Yeah, okay. Good evening. ഈ ബേബി വർഗീസസിന്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ ബേബി വർഗീസസിന്റെ അബ്ബാ പിതാവേ എന്ന പുസ്തകം ദിവ്യബോധനം സീരീസിലെ 9th പുസ്തകമാണ്. ആരാധനയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഒരു ചോദ്യം, ആരാധന എന്നാൽ എന്ത് എന്നുള്ളത്. ആരാധനയുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതിന്റെ പശ്ചാത്തലം, അതിന്റെ വികസനം, ഡെവലപ്മെന്റ്, ഇപ്പോൾ ആരാധനയുടെ പ്രിൻസിപ്പിൾസ് എങ്ങനെയായിരിക്കണം, ഇപ്പോഴത്തെ അതായത് ഈ പ്രസന്റ് ഡേയിലെ ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുകൂടി, ഓർത്തഡോക്സ് ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുകൂടെ ഈ പുസ്തകം പ്രതിപാദിക്കുന്നുണ്ട്. അത് 4 അച്ഛനത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ആഴത്തിലുള്ള പഠനം ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വന്നേക്കാം എന്നുള്ളതും ഒരു ഒരു മുഖവുരി എന്ന നിലയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അച്ഛനോ ആലക്സോ ആരെങ്കിലും ഒരാളും ഇത്തരം പറഞ്ഞാൽ നല്ലതായിരുന്നു. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഈ ക്ലാസ് വേണ്ടിയിരിക്കുന്നത്?
അച്ഛനെന്താ പിന്നെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. സാധാരണ ഇതിനകത്ത് സ്റ്റുഡൻസ് ഈ സമയത്ത് കയറുന്ന മിക്കവാറും എല്ലാം മലയാളം ആണ്.
ഓക്കെ,
ഇംഗ്ലീഷുള്ള ഒരു കുറവാണ്.
ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കാൻ കാര്യം, പുസ്തകം ഇംഗ്ലീഷിലുള്ളതാണ് ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്റെ ചോദ്യം അങ്ങനെ വന്നത്.
ഓക്കെ, രണ്ട് രീതിയിലായാലും കുഴപ്പമില്ല. അച്ഛന് ഇടയ്ക്ക് ഇംഗ്ലീഷും മലയാളവും ചേർത്ത് പറഞ്ഞാലും കുറച്ചുകൂടെ പ്രയോജനകരമായിരിക്കും. നോ പ്രോബ്ലം.
ഒന്നാമത്തെ യൂണിറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് വർഷിപ്പ്, ആരാധനയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ്. ആ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ലെസണിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ് ആരംഭിക്കാം. ആരാധന എന്നത് ദൈവവുമായുള്ള സംസർഗമാണ് എന്ന് പറഞ്ഞാണ് ഈ പാഠം ആരംഭിക്കുന്നത്. ഈ ലെസൺ ഈസ് ബിഗിനിങ് ആസ് വർഷിപ്പ് ദി കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് എന്നുള്ളത്. ബിഫോർ ദാറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു bow down my head in memoriam of Professor Paul C. Varghese, who really put his effort in translating these books into English. He checked the translation, he corrected them. He was my teacher in the seminary. He taught us English. And let me bow down my head in memoriam of Professor Paul C. Varghese right now. And let us carry on. You know, the first thing we have to keep in mind is that communion with God is what basically worship is. And the word communion means a contact, a dealing with the other person in every sense. It is talking, it is speaking, it is hearing, it is a dialogue, it is a trialogue. So it has to be seen in all these aspects. Adoru dialogue aanu, adoru trialogue aanu, adoru devumayittulla samsargam, nammal devumayittu samsarikkunu, devum nammalodu samsarikkunu, idellam aanu. Indha dialogue enna njan uddeshikkunnathu nammal devumayittu samsarikkunnathine kurichu mathramaa. Devumayittu njan devumayittu samsarikkunu, adine dialogue ennu njan uddeshikkunnathu. ട്രയലോഗ് എന്ന് പറയുന്നത് ഞാനും എന്നോട് കൂടെയുള്ള ആളുകളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ ദൈവവുമായിട്ട് സംസാരിക്കുന്നു. അവിടെ മൂന്ന് ആളുകൾ അല്ലെങ്കിൽ മൂന്ന് എൻറ്റിറ്റീസ് അവിടെ വരുന്നുണ്ട്. അതായത് ഞാൻ, എന്റെ കൂടെയുള്ള സമൂഹം, ദൈവം. അതൊരു ത്രിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊരു ട്രയലോഗ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ട്രയലോഗും ഈ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ഈസ് പോസിബിൾ ഇൻ വേരിയസ് വേസ്. ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്, ദ ഫസ്റ്റ് തിങ് ഈസ് ദ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ഈസ് ഇൻ സൈലൻസ്. കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ഇൻ സൈലൻസ്, നിശബ്ദതയിൽ ദൈവവുമായിട്ട് സംസർഗം ചെയ്യുക. എന്താണ് ദൈവവുമായിട്ട് നിശബ്ദതയിൽ സംസർഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ബഹുമാനപ്പെട്ട ദൈവരസ് ഒരു കഥ പറയുന്നുണ്ട്. ക്യൂർദാർ എന്ന് പറയുന്ന ഒരു സെയിന്റ്ലി പ്രീസ്റ്റ്, അദ്ദേഹം ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ആളാണ്. ക്യൂർദാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ പള്ളി വന്ന് മണിക്കൂറുകളോളം വെറുതെ ഇങ്ങനെ പള്ളിയിലെ മതുവായിലേക്ക് നോക്കിയിരിക്കുന്നു, എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ അവനെ നോക്കുന്നു, അവൻ എന്നെ നോക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷിക്കുന്നു. അതായത് ദൈവത്തെ നോക്കുക എന്നുള്ള ആശയം അവിടെ പ്രത്യേകിച്ച് ഞാൻ അങ്ങോട്ട് ദൈവത്തോടൊന്നും പറയുന്നില്ല, ദൈവം എന്നോട് ഇങ്ങോട്ട് പറയുന്നത് ലൗകികമായിട്ട് ഒന്നും കേൾക്കാനും സാധിക്കുന്നില്ല, പക്ഷേ ഞാനും ദൈവവും തമ്മിൽ സംവദിക്കുന്നു. അത് നിശബ്ദതയിലുള്ള ഒരു സംവാദമാണ്, നിശബ്ദതയിലുള്ള ഒരു സംസർഗമാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഈ നിശബ്ദതയിലുള്ള സംസാരം എന്ന് പറയുന്നതിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ കർത്താവ്, എന്റെ അധരങ്ങൾ എനിക്ക് തുറന്നു തരണമേ, എന്റെ വായിൽ നിന്റെ സ്തുതികളെ പാടും എന്ന് ദാവീദ് 51 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുമ്പോൾ ഈ അധരങ്ങൾ തുറക്കുന്ന ആ ഒരു 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 യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വായ് തുറന്ന് ദൈവത്തോട് സംസാരിക്കുന്നു, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രം. ഈ അധരങ്ങൾ തുറക്കുന്നത് ഹൃദയത്തിന്റെ അധരങ്ങൾ തുറക്കുന്ന ഒരു 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 സംഗതിയുണ്ട്. ഹന്ന, ശമുവേൽ പ്രവാചകന്റെ അമ്മയായിരിക്കുന്ന ഹന്ന ഹൃദയം നുറുങ്ങി ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഏലി പുരോഹിതൻ മനസ്സിലാക്കിയത് അവൾ മദ്യപിച്ച് മത്തയായിരിക്കുന്നു എന്നാണ്. നിശബ്ദതയിൽ ദൈവത്തോട് സംസാരിക്കുന്ന അനേക സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നിശബ്ദതയിൽ ദൈവത്തോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ദൈവാരാധനയുടെ അടിസ്ഥാനപരമായ ഒരു തത്വം ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലും പാരമ്പര്യത്തിലും എന്ന് നമ്മൾ മറന്നു പോകരുത്, അറിഞ്ഞിരിക്കണം എന്ന് ഈ ഭാഗം നമ്മളോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി രണ്ട്, പല ആരാധനയുടെ പല മുഖങ്ങളും പല വശങ്ങളും, അതിനെ കുറിച്ച് പറയുക. ആരാധന എന്ന് പറയുന്നത് സഭയുടെ ജീവനാണ്. സഭയുടെ ജീവൻ ആരാധനയിലാണ് ഇരിക്കുന്നത്. ആരാധന ഇല്ലാത്ത സഭ മരിച്ച സഭയാണ്. ആരാധനയുള്ള സഭ ജീവനുള്ള സഭയാണ്. ആരാധിക്കുന്ന സമൂഹത്തെയാണ് നമ്മൾ സഭ എന്ന് വിളിക്കുന്നത്. ഈ സഭ എന്നുള്ള വാക്കിന് ഒരു ഒരു നിർവചനം പറയാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ബൈബിളിൽ. എന്താണ് സഭ? സഭ എന്ന വാക്കിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ ചോദിക്കും, സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ്ലി എല്ലാവരും ഉത്തരം പറയും, ചർച്ച്. ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മുടെ ഉത്തരം പലപ്പോഴും വരും, ചർച്ച് എന്ന് പറയുന്നത് പള്ളിയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ പറയും പള്ളി കെട്ടിടമാണ്. പള്ളി കെട്ടിടം അല്ല സഭ എന്ന് പറയുന്നത്. പള്ളി കെട്ടിടം മാത്രമാണ്, അതല്ല സഭ. അപ്പൊ പലരും പറയും സഭയുടെ അഡ്മിനിസ്ട്രേഷൻ ആണ് സഭ, ഭാവാതിരുമേനിയാണ് സഭ, മെത്രാസിമാരാണ് സഭ, അച്ഛന്മാരാണ് സഭ. അപ്പോൾ ആള് ഭാവാതിരുമേനി പറഞ്ഞ സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഭാവാതിരുമേനി വിശ്വാസികളാണ് സഭ. അങ്ങനൊന്നും അല്ല നമ്മൾ സഭയെ കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടത്. സഭ എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന ജനങ്ങളുടെ സമൂഹം, ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് വരുന്ന ജനങ്ങളുടെ സമൂഹത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. ചർച്ച് ഈസ് ദി ഗാദറിംഗ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾ ഹു കം ടുഗെദർ ടു പ്രേ, ടു വർഷിപ്പ്. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് വി നീഡ് ടു കീപ് ഇൻ മൈൻഡ്. ആൻഡ് ദേർഫോർ അൺലെസ് വി കം ടുഗെദർ ടു പ്രേ, അൺലെസ് വി കം ടുഗെദർ ടു വർഷിപ്പ്, we cannot be called a church. Otherwise it is merely a camp, a club, or a friendly get together. That is not what church is. Church is the gathering of the faithful who come together to pray. And in the New Testament there were many communities coming together to pray, gathering together to pray and worship. For instance, the church in the house of Priscilla and Aquila, that is in Romans 16:5, 1619. I mean, all these references Achan is giving in the book, like the house, the church in the house of Philemon, you know, that they are called the house churches. They are called the house churches. And these house churches, what did they do there? Basically, they came there together to pray. And, you know, these house churches, they are the beginning of the Christian concept of a church. The word church in Greek, it is called ecclesia, and in Hebrew, it is called kohalet. And there, it is the coming together, the gathering together. And that gathering together, kohalet, ecclesia, it has to be specifically purposed to worship God. And that is the first thing we need to keep in mind. Number two, worship is a personal relationship with God. What does it mean, a personal relationship with God? Oftentimes, this expression, personal relationship with God, is misinterpreted, misunderstood, and explained. Most of the time, people think that this explanation, personal relationship with God, you know, people understand that in a Protestant, in a reformed way. Most of the time, Pentecostals use this expression, personal relationship with God. And we really think that we understand this expression, personal relationship with God, in the way in which the Protestants are highlighting that. That is not the right way in which the Orthodox Church is trying to understand it. It is like we encounter God. Just like the story of that priest, the French saintly priest, Judar, we encounter God. We talk to him. We are allowed to call God my father. മുടിയനായ പുത്രൻ ദൈവത്തിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്റെ പിതാവേ എന്ന് വിളിക്കുന്നത് പോലെ, എന്റെ പിതാവേ എന്ന് മകൻ അപ്പനെ വിളിക്കുന്നത് മറ്റാരും കേൾക്കാനോ കാണാനോ അല്ല, നേരെ മറിച്ച് മകനും അപ്പനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ വിളിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് ഈ വ്യക്തിപരമായ ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് നമുക്കറിയാം, അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൗകികമായ കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കണം. അവിടെ സ്നേഹമുണ്ട്. ചിലപ്പോൾ അപ്പൻ മകനെ വഴക്ക് പറഞ്ഞേക്കും, ചിലപ്പോൾ മകൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പൻ കൊടുത്തില്ല എന്ന് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പൻ എന്റെ അപ്പനല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു വ്യക്തി ബന്ധം ദൈവവുമായിട്ട് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മളോട് പല കാര്യങ്ങളും നോ എന്ന് പറയുമ്പോഴും ആ നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് ദേഷ്യമുണ്ട്, നമുക്ക് വിരോധം ദൈവത്തോട് തോന്നുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ദൈവത്തോട് നേരിട്ട് ചെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നു എന്നുള്ളതിലാണ് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം. അതുകൊണ്ട് ഒരു വലിയ ചോദ്യമുണ്ട്, എന്താണ് ഞാനും ദൈവം തമ്മിലുള്ള പിതൃപുത്ര ബന്ധം, അല്ലെങ്കിൽ പിതൃപുത്രി ബന്ധത്തിന്റെ അടിസ്ഥാനം എങ്ങനെയാണ് അത് ഉണ്ടായിരിക്കുന്നത്? ആ അതിന്റെ ഉത്തരം മാമോദീസായിലൂടെയാണ് അതുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് മാമോദീസ ഏൽക്കാത്ത ആരും പള്ളിയില് പ്രാർത്ഥനയില് ആരാധനയില്, അതായത് വിശുദ്ധ കുർബാനയുടെ പരിപൂർണമായ അന്തസ്സത്തയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലാത്തത്. ഗലാത്യ ലേഖനം 3:27 വാക്യത്തില് ക്രിസ്തുവിലേക്ക് മാമോദീസ ഏറ്റവർ, അല്ലെങ്കിൽ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നൽകുന്നു. അതായത് ആ ആത്മാവ് എന്ന് പറയുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ്. ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്നവരാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പുത്രൻ തമ്പുരാനിൽ, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച പുത്രൻ തമ്പുരാനിൽ നാം ഓരോരുത്തരും പിതാവാ ദൈവത്തെ കാണുന്നു. ഞാൻ എന്റെ പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറയുന്ന, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടത്തെ ഏവെങ്കിലും അതായിരുന്നു പറഞ്ഞിരുന്നത്, ഞാൻ നിങ്ങൾക്ക് എന്റെ പിതാവിനെ കാണിച്ചു തരും. ഫിലിപ്പോസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണം, അത്ര മാത്രം മതി. അപ്പൊ കർത്താവ് പറയുന്നത് എന്നെ കണ്ടെങ്കിൽ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഈ പറയുന്ന കൺസെപ്റ്റ്. അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിബന്ധം ദൈവവുമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, വർഷിപ്പ് ഈസ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗാഡ്, ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ആരാധന. ഈ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ എപ്പോഴും പറയും ശുഭഹോലാബോല ബ്രോവൽ റൂഹോ കാദീഷോ എന്ന് പറയുന്നത്, അതായത് ഗ്ലോറി ബി ടു ദ ഫാദർ സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആ സംഗതി. അത് ദൈവത്തെ സ്തുതിക്കുക. യെശയ്യാ പ്രവചനം 6:3 ഈ സെറാഫുകൾ ദൈവത്തെ 3 times ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 19 ഈ സൃഷ്ടി മുഴുവനും ദൈവത്തിന്റെ കൈപ്പണി ആയിരിക്കുന്നു എന്ന് പറയുന്നതും, മാലാഖമാരൻ പ്രധാന മാലാഖമാരും എല്ലാവരും ദൈവത്തെ സ്വർഗാദി സ്വർഗത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയുന്നതും, അതുപോലെ ഭൂമിയിൽ അരിഷ്ടരായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതും ഈ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന ആശയത്തിന്റെ പൂർത്തീകരണമാണ്. 4, നമ്മുടെ ആരാധനയിൽ കൂടെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നത്. വി കൺഫസ് അവർ ഫെയ്ത്ത് ത്രൂ വർഷിപ്പ്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒരു കാര്യം പറയാം. നമ്മുടെ ആരാധനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലാതെ ഒരു സ്ഥലവുമില്ല. കുറെ നാൾ മുമ്പേ ഒരു സംഭവം ഉണ്ടായി. ഒരിക്കല് ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു കുറെ പെന്തക്കോസുകാർ വന്നു. പെന്തക്കോസുകാർ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് സഭക്കാരാ? ഉടനെ അവര് പറഞ്ഞു, ഞങ്ങൾ ഓർത്തഡോക്സുകാരാ. ഓക്കെ, നിങ്ങൾ ഓർത്തഡോക്സുകാരാണ്, എന്താ നിങ്ങളുടെ വിശ്വാസം? അങ്ങനെ ചോദിച്ചു. ഈ ഓർത്തഡോക്സുകാർ പ്രതീക്ഷിച്ചില്ല. അവര് കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചു. ഉടനെ പെന്തക്കോസുകാർ പറഞ്ഞു, അതൊന്നും അല്ല നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം എന്താന്ന് വ്യക്തമായിട്ട് പറയാൻ ഒക്കുവാ. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് പാവങ്ങൾക്ക് ഉത്തരവില്ലാണ്ടായിപ്പോയി. അവരെ ഈ പറഞ്ഞ പെന്തക്കോസ് പാസ്റ്റർ കുറെ നേരം അവരെ കാര്യങ്ങളൊക്കെ അവരുടെ പെന്തക്കോസ് പാസ്റ്ററുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇവര് പോയി കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഇവര് കൺഫ്യൂസ്ഡ് ആയിട്ട് അവരുടെ അച്ഛനുമായിട്ട് ബന്ധത്തിൽ വന്നു. അച്ഛനുമായിട്ട് ബന്ധത്തിൽ വന്നു, അച്ഛനോട് പറഞ്ഞു, ഇന്നുപോലെ വന്നു, ഞങ്ങൾക്ക് ഉത്തരവൊന്നും പറയാനില്ലാണ്ടായിപ്പോയി. ഇത് പറഞ്ഞപ്പോഴത്തേന് അവരെ അവരുടെ അച്ഛൻ അവരോട് ചോദിക്കുക, നിങ്ങളുടെ വിശ്വാസ പ്രമാണം നിങ്ങൾക്ക് അറിയാമോ? പിന്നെ നമുക്കറിയാം, ഒരു ദിവസം 2 times നിങ്ങൾ നമ്മളെ ചൊല്ലുന്നതല്ലേ, ആ നിങ്ങൾക്ക് ആ വിശ്വാസ പ്രമാണം ഈ പാസ്റ്ററെ ചൊല്ലി കേൾപ്പിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ ഓർത്തഡോക്സുകാർക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഓർത്തത്, അവരുടെ വിശ്വാസ പ്രമാണമാണല്ലോ അവരുടെ വിശ്വാസം. നമ്മൾ പലപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും, പക്ഷെ ഇത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണവും. ആ വിശ്വാസ പ്രമാണം നമ്മൾ എപ്പോഴും ആരാധനയിൽ ചേർത്ത് ചൊല്ലുന്നതിന്റെ കാരണം ആരാധന വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും അതിന്റെ പൂർത്തീകരണവുമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് തിമോത്തിയോസിന് എഴുതിയ 1 3:16 പരിശുദ്ധനായ പൗലോസ്ലിഹ പറയാനും ആഗ്രഹിക്കുന്നത്. ഈ സ്ത്രീശുദ്ധ സ്തുതി, അതായത് ഹോളി ആർട് ദ ഗോഡ്, ഹോളി ആർട് ദ ഓൾമൈറ്റി, ഹോളി ആർട് ദ ഇമ്മോർട്ടൽ, ക്രൂസിഫൈഡ് ഫോർ അസ്, ഹാവ് മെർസി അപ്പോൺ അസ് എന്ന് പറയുന്ന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനി നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറയുന്ന ഈ സ്ത്രീശുദ്ധ സ്തുതി, ഇതും ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ വിശ്വാസം ഈ ആരാധനയിലൂടെ പ്രഖ്യാപിക്കുന്നു, എന്റെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്നു എന്ന് പറയുന്നത് ഇവിടെയാണ്. മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ ചേർന്ന് തന്നെ ചിന്തിക്കണം. പമ്പാക്കട നമസ്കാരത്തിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് എങ്ങനെ ആ ആളെ യാത്രയാക്കണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം ഇതാ, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരിക്കണം ഒരാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരിക്കണം. വിശ്വാസ പ്രമാണം മുഴുവൻ ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും മതി എന്ന് പറയും. ചുരുക്കത്തിൽ നമ്മുടെ വിശ്വാസം എന്നത് നമ്മുടെ ആരാധനയിൽ കൂടി മാത്രമാണ് വെളിവാകുന്നത്. ആ വിശ്വാസം നമ്മൾ ആരാധനയിൽ കൂടി ഏറ്റുപറയുന്നു. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാന, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഒരു വാക്ക് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ട്രൈനൽ സ്റ്റേറ്റ്മെന്റ് എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡോക്ട്രിൻ ആൻഡ് ഡോഗ്മ എന്ന് പറയുന്ന ഈ രണ്ട് കൺസെപ്റ്റുകളെ കുറിച്ചും കൂടെ ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഡോഗ്മ ഈസ് ദി അൺക്വസ്റ്റനബിൾ ട്രൂത്ത് ഓഫ് ഫെയ്ത്ത്. ഡോഗ്മ ഈസ് ദി അൺക്വസ്റ്റനബിൾ ട്രൂത്ത് ഓഫ് ഫെയ്ത്ത്. ദേർ ഈസ് നോ വേ യു ക്യാൻ മൂവ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഫ്രം ദി ഡോഗ്മ. ആൻഡ് വി ബിലീവ് ഇൻ വൺ ട്രൂ ഗാഡ് ദി ഫാദർ ഓൾമൈറ്റി, ദി സൺ, ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഡോഗ്മയാണ്. അവിടെ ഒന്നും മാറാനൊക്കത്തില്ല. എന്നാൽ ഈ ഡോഗ്മയുടെ എക്സ്പ്ലനേഷൻസിനെയാണ് ഡോക്ട്രിൻസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡോക്ട്രിനൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് വിശ്വാസം നമ്മുടെ ആരാധനയിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുന്നെന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കർത്താവ് നമുക്ക് രക്ഷ നൽകിയതിന്റെ ഒരു ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷവും കൂടെയാണ് ആരാധന എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണത് നമ്മുടെ രക്ഷ നൽകിയതിന്റെ ആഘോഷം എന്ന് പറയുന്നത്? പാപം മോചിക്കപ്പെട്ട് നമുക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് പാപരഹിതരായിരിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുന്നു. അത് വലിയ സന്തോഷത്തിന്റെ കാരണമാണ്. മാമോദീസയിലൂടെ നമ്മുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ആ മോചിക്കപ്പെട്ടിരിക്കുന്ന പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നമ്മൾ സന്തോഷിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു എന്ന് ഒരുമിച്ച് ചേർത്ത് പറയുന്നത്. സന്തോഷമാണ് ആരാധനയുടെ പ്രധാനപ്പെട്ട ഘടകം. അപ്പം നമ്മൾ ചില ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, പരിവലത്തിനു വേണ്ടി അനുതാപത്തിലില്ലേ പ്രാർത്ഥിച്ചിരുന്നത്? ഈ അനുതപിക്കാൻ ദൈവമേ നീ എന്നെ അനുവദിച്ചുവല്ലോ എന്നുള്ള സന്തോഷം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനുതപിക്കാൻ ദൈവമേ നീ എന്നെ അനുവദിച്ചുവല്ലോ എന്നുള്ള സന്തോഷം, ദൈവം നമ്മളെ രക്ഷിച്ചു എന്നുള്ളതിലുള്ള സന്തോഷം, ഇതെല്ലാമാണ് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ആരാധനയുടെ പല ഫോംസ് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കാം. പരിശുദ്ധ കുർബാന ആരാധനയാണ് ഇവിടെ സാക്രമെന്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പരിശുദ്ധ കൂദാശകൾ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ സാക്രമെന്റ്സ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു എങ്കിൽ തന്നെയും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ സാക്രമെന്റ്സ് എന്നുള്ള വാക്ക് കൂടുതലും പാശ്ചാത്യ പാരമ്പര്യത്തിലുള്ളതാണ്, കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ സാക്രമെന്റ് എന്നുള്ള വാക്കിൽ പകരം മിസ്റ്ററീസ് എന്നുള്ള വാക്കാണ് കൂടുതൽ ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിൽ നിന്ന് ഇരിക്കുക. പിന്നെ നമ്മുടെ കാനോന നമസ്കാരങ്ങൾ, അതായത് രാവിലെയും വൈകിട്ടും നമ്മൾ ചൊല്ലേണ്ടിയിരിക്കുന്ന പ്രാർത്ഥനകൾ, പ്രഭാത പ്രാർത്ഥന, സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന. അൽമായക്കാരെ പ്രഭാതവും സന്ധ്യയ്ക്കും പ്രാർത്ഥിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പ്രാർത്ഥിച്ചിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ യുഹാനോൻ സേവരസിരുമേനിയുടെ ശുശ്രൂഷ സംവിധാനം എന്ന് പറഞ്ഞൊരു പുസ്തകത്തില് പ്രത്യേകം യുഹാനോൻ സേവരസിരുമേനി എന്റെ തുടക്കത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു നേരത്തെ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ അതൊരു പാപമാണ്, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു പാപമാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് അനുദിന പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രഹസ്യ പ്രാർത്ഥനയുണ്ട്, ഉപവാസം ഈ ആരാധനയുടെ ഭാഗമാണ്, നമ്മുടെ പെരുന്നാളുകൾ ആരാധനയുടെ ഭാഗമാണ്, വേദപുസ്തകം വായിക്കുന്നത് ആരാധനയുടെ ഭാഗമാണ്, ഇതൊക്കെ ആരാധനയുടെ ഭാഗമാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? രണ്ടാമത്തെ ലെസൺ, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണ്? ഒരു ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നന്മയിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നന്മയിൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ് പ്രാർത്ഥന. മൂന്ന്, വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ് പ്രാർത്ഥന. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നാം പങ്കുചേരുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് പ്രാർത്ഥന. ഇതിലൊക്കെ ഉപരിയായിട്ട് സമൂഹമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഫീച്ചറാണ്, സമൂഹമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധിയിൽ വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ദൈവം നമുക്ക് വേണ്ടിയിരിക്കുന്ന സകല ആവശ്യങ്ങളും അറിയുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന സർവവും നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം, പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 6:8 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിരിക്കുന്ന സർവകാര്യങ്ങളും സർവ്വ നന്മകളും അറിയുന്നവനായ ദൈവം, ചിലപ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന നന്മയിലേക്ക് ആയിത്തീരുന്നത്. ഞാനൊരു കൊച്ചു സംഭവം പറയാം. എനിക്കറിയാവുന്ന ഒരാള് കോട്ടയത്തു നിന്ന് കങ്ങഴിക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് ബസ് കയറാൻ ചെന്നു. ശാസ്ത്രി റോഡിന്റെ മേളിൽ ബസ് കയറാൻ വേണ്ടിട്ട് ചെന്നു, കൈ കാണിച്ചു, ബസ് നിർത്തിയില്ല, ബസ് അങ്ങ് പോയി. ബസ് പോയി കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെട്ടു. കാരണം അദ്ദേഹത്തിന് എക്സാമിനേഷൻ ഡ്യൂട്ടിയാണ്, എക്സാമിനേഷൻ ഡ്യൂട്ടിക്ക് താമസിച്ച് ചെല്ലുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ദൈവത്തോട് സങ്കടമൊക്കെ പറഞ്ഞ് വലിയ സങ്കടപ്പെട്ട് കുറെ നേരം അദ്ദേഹം നിന്നു. അടുത്ത ബസ് വന്നു 15 മിനിറ്റ് ശേഷമാണ്. ആ രണ്ടാമത് വന്ന് ബസ്സിൽ കയറി അദ്ദേഹം പോയി. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് സമയത്ത് ചെല്ലാനുണ്ടായിരുന്ന ബസ് അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. ചുരുക്കത്തിൽ ഈ ബസ്സെ കയറിയിരുന്നെങ്കിൽ അദ്ദേഹം ഈ മറിഞ്ഞ ബസ്സിനകത്ത് വിട്ടുപോയനായിരുന്നു. അത് എങ്ങനെയാണ് അദ്ദേഹം കയറാതിരുന്നത്? അദ്ദേഹം താമസിച്ച് വന്ന് ബസ് എങ്ങനെ വിട്ടുപോയത്? ദൈവം പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ചോദിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ തരാതിരിക്കുന്നത് പലപ്പോഴും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ബസ്സിൽ കയറി വീണവരെല്ലാം പാപികളാണോ എന്ന ചോദ്യം ദൈവായിട്ടിനോട് ചോദിക്കരുത്. അവർ പാപികളാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദൈവം പല നമ്മുടെ അപേക്ഷകളും നോന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൽ നമ്മൾക്ക് പ്രവേശിക്കുന്നതിനുള്ള മാർഗങ്ങളായിട്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവത്തെ നന്മയിൽ വളരുന്നതിന് കാരണമാക്കി നമ്മളെ ആക്കി തീർക്കണം. അതുകൊണ്ട് ആരാധന നന്മയുടെ നന്മയിലേക്ക് വളരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അത് ചുരുക്കം പറഞ്ഞാല് ആവലാതിയും കംപ്ലൈന്റും പറയുന്നതിനുള്ള ഒരു 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 മീൻസ് അല്ല പ്രാർത്ഥന. പ്രെയർ ഈസ് നോട്ട് ദി മീൻസ് ടു എക്സ്പ്രസ് അവർ കംപ്ലൈൻസ് ആൻഡ് അവർ നീഡ്സ് പ്രസന്റ് അവർ നീഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഗാഡ് ഓൾമൈറ്റി. റാദർ പ്രെയർ ഈസ് ദി മീൻസ് ഫോർ അവർ ഹാപ്പിനെസ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഗുഡ്നെസ് ഇൻ ടു salvation. Number two, prayer is the expression of human freedom. പലപ്പോഴും നമ്മൾ വിചാരിക്കും കർത്താവ് ഒരു നേരം കൂടെ പ്രാർത്ഥിക്കണം, സന്ധ്യ ഇനിയും പ്രാർത്ഥിക്കണമല്ലോ. അതൊരു ബേർഡൻ ആയിട്ട് പലപ്പോഴും പല ആളുകൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബേർഡൻ ആയി അതിനോട് താല്പര്യം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും. ഇനോ സത്യത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് അത് നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ എടുക്കണം. ഒരിക്കലും ഒരച്ഛൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അച്ഛ ഈ രാവിലെ പ്രാർത്ഥിക്കുന്നതിനകത്തും അച്ഛന്റെ ഒരു സന്തോഷം എന്താ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി, രാവിലെ പല്ല് തേക്കാതിരുന്നാൽ എന്താ നമുക്ക് തോന്നുന്നത്? രാവിലെ പല്ല് തേക്കാതിരുന്നാൽ നമുക്ക് നമ്മളെ കുറിച്ച് എന്തുമാത്രം അഗ്ലിയായിട്ട് തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കുറിച്ച് അഗ്ലിയായിട്ട് തോന്നണം പ്രാർത്ഥിച്ചില്ലെങ്കിൽ. ഒരു നേരത്തെ പ്രാർത്ഥന മുടക്കിയാൽ ഒരു ദിവസം പല്ല് തേക്കാതെ നടന്നു എന്നതുപോലെയുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അദ്ദേഹം വളരെ വളരെ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതൊരു നല്ല ഒരു കമ്പാരിസൺ ആയിട്ട് എനിക്ക് തോന്നി. രാവിലെ കുളിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ തോന്നും? നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് തന്നെ നമുക്ക് അവജ്ഞ തോന്നും. മറ്റൊരാ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് നമ്മളെ നമ്മളോട് സഹകരിക്കാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് പോലെ തന്നെ രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമുക്ക് തോന്നണം എന്ന് പറയുക. അതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം. പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അത് പല്ല് തേക്കുന്നത് പോലെ തന്നെ നമ്മൾ എടുക്കണം. പല്ല് തേക്കാം, തേക്കാതിരിക്കാം, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ പല്ല് തേക്കാതിരിക്കുന്നില്ല. അതുപോലെ തന്നെ വേണം പ്രാർത്ഥനയും എടുക്കാൻ. മറ്റൊരു കാര്യം, പ്രെയർ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ, പ്രാർത്ഥനയും വിശുദ്ധീകരണവും. ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ വിശുദ്ധീകരിക്കുക. സ്വർഗസ്ഥനായ പിതാവ് സൽഗുണസമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണസമ്പൂർണരായിരിക്കുവിൻ എന്ന് കർത്താവ് മത്തായിയുടെ സുവിശേഷം 5:48 പറയുന്നത് പോലെ നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയാണ് പ്രാർത്ഥന. ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം പല മോശമായ ആളുകളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പലരും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴേ അവരുടെ ജീവിതത്തിന്റെ വിജയത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളൊരാളെ പലപ്പോഴും അവരെ വിലയിരുത്തും, അവരെ കുറിച്ച് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ അവര് അവരുടെ പ്രാർത്ഥനയുടെ ആഴം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമുക്ക് അവരെ വിലയിരുത്തിയത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരാളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ സൂക്ഷിക്കണം അവര് പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 1:4 പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ദൈവ സ്വഭാവത്തിന് കൂട്ടവകാശികൾ എന്ന്. ആ കൂട്ടവകാശികളും ദൈവ സ്വഭാവത്തിൽ പങ്കാളികളും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകുന്നതാണ് പ്രാർത്ഥന. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേറ്റ് വേർഷിപ്പ്, അതായത് സമൂഹ ആരാധനയുടെ ഇമ്പോർട്ടൻസ്. യേശുതമ്പുരാൻ സുനഗോഗിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 4:16 നമുക്ക് മനസ്സിലാകുന്നുണ്ട്. യേശുതമ്പുരാൻ സുനഗോഗിൽ പോയി എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും എല്ലാവരുടെയും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് പള്ളി പോകാൻ ബാധ്യസ്ഥരാണ്. യേശുതമ്പുരാൻ ചെയ്തതിനേക്കാളും മിടുക്കരായിട്ട് നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല. നമ്മൾ ആരും യേശുതമ്പുരാനേക്കാളും വലിയവരല്ല എന്നുള്ളത് കൊണ്ട് യേശു സുനഗോഗിൽ പോയി പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും പോയി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഓർത്തഡോക്സ് സഭ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. 2, എബ്രായ ലേഖനം 10:24-25 നമ്മൾ വായിക്കുന്നുണ്ട് പള്ളിയിൽ വഴക്കുണ്ടാക്കി പള്ളിയിൽ പോകാതിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ പാപമാണ്. എന്ത് വഴക്ക് ആര് പള്ളിയിൽ എങ്ങനെ ഉണ്ടാക്കിയാലും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയിരിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ പാപമായിട്ട് പരിശുദ്ധനായ പൗലോസിലിയ പരിശുദ്ധ സഭയുടെ കൽപ്പനയായിട്ട് എടുത്തു പറയുന്ന ഭാഗമില്ല. പള്ളിയിൽ പോകാതിരിക്കരുത് ഒരു കാരണവശാലും. 3, എന്റെ നാമത്തിൽ 2-3 പേര് എവിടെ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞാണായ കർത്താവ്. മത്തായിയുടെ സുവിശേഷം 18:20. ഈ 2-3 പേര് എവിടെ കൂടിയാലും അവരുടെ മധ്യം ഞാനുണ്ട് എന്നുള്ളത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന് പറയാം, ഞാൻ എന്റെ ഭാര്യയും എന്റെ കൊച്ചുങ്ങളും കൂടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി അവിടെ കർത്താവുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, സഭയാകമാനം ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. മൂന്നാമത് നമ്മുടെ കർത്തൃ പ്രാർത്ഥനയിൽ യേശുദ്രാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നുണ്ട്, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ദൈവത്തിന്റെ മക്കൾക്കാണ് ഈ പ്രാർത്ഥന കൊടുത്തിരിക്കുന്നത്. ദൈവമക്കൾക്ക് ഈ പ്രാർത്ഥന കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന് അത് അർത്ഥമാക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, സഭ ആരാധിക്കുന്ന സമൂഹമാണ്. ആരാധിക്കുന്ന സമൂഹം ഇല്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് ഒരുമിച്ച് വന്നില്ലെങ്കിൽ സഭ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇല്ലാതായി പോയിരിക്കുന്നു. പിന്നെ ആറാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ലോകമെമ്പാടും നിന്ന് പ്രാർത്ഥിക്കുന്നവരോട് നമ്മൾ ഒരുമിച്ച് ചേരുക, അത് ദൈവസന്നിധിയിലുള്ള ഒരുമിച്ച് ചേരൽ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കേരളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരേ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരെല്ലാം ഒരു ഒരുമിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് സഭ പഠിപ്പിക്കുന്നു. കോരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 1:2 നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. മറ്റൊരു വശത്തിൽ പറഞ്ഞത്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് എന്ന് പറയുകയല്ല, നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരും നമ്മുടെ സർവരും സർവവിശുദ്ധന്മാരും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും പരിശുദ്ധ ദൈവമാതാവും നമ്മുടെ എല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരും നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധന ഓർത്തഡോക്സ് ആരാധനയിൽ പ്രത്യേകതയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. പലപ്പോഴും നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമെന്ന് പറയുമ്പോഴത്തേ നമ്മൾ പറയുന്ന എവിടെയാ, പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരിശുദ്ധ പരിപാലനത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലെ ബഹനാ സാധാ കുറിയാക്കോ സാധാ ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തും, ഗീവറിയ സാധാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയിരിക്കുന്നവരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ പിതാവ് വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ പിതാവേ, എന്റെ പപ്പ, എന്റെ അപ്പ, എന്റെ അപ്പച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അനുദിനം പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അത് ശരിയാണ്, നമ്മളത് പറഞ്ഞിരിക്കണം. എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്, ആ അച്ഛന്റെ മകൻ 2 വയസ്സുള്ള മകൻ മരിച്ചുപോയി. എനിക്ക് അറിയാം ആ അച്ഛൻ എല്ലാ ദിവസവും ആ മകനോട് പറയും, എന്റെ മോനെ നീ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയിരിക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കണം. അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. വരുവൻ തിരുമേനിയും ദൈവമാതാവും ഗീവർഗീസായ ഒക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവരോട് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് അറ്റ്ലാന്റയിലെ ബിജു അച്ഛൻ മാത്യു അച്ഛനോട് ഞാൻ പറയും, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാൻ എന്റെ വാങ്ങിപ്പോയിരിക്കുന്നവരോടും പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനാണ്. അതിന്റെ അവകാശമാണ്, അതിന്റെ സ്വാതന്ത്ര്യമാണ്. ഇറ്റ് ഈസ് മൈ ഫ്രീഡം, ഇറ്റ് ഈസ് മൈ റൈറ്റ്. ഇനി എലിമെന്റ്സ് ഓഫ് വർഷിപ്പ് ലെസൺ 3 നമുക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സമയം 9:52 ആയിരിക്കുന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിക്കോട്ടെ?
കുഴപ്പമില്ല,
ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സില് ചെയ്തോളാം. അടുത്ത അതോ
അടുത്ത ഹലോ
കേക്കോ കേക്കോ എവരെയാണ്? അപ്പൊ അടുത്ത വെനസ്ഡേ ഇല്ല.
ഓക്കെ,
അത് കഴിഞ്ഞ് വരുന്ന വെനസ്ഡേ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് വരുന്നത്.
ഓക്കെ ഓക്കെ,
പറ്റുന്നെന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്തെങ്കിലും ഡേറ്റ് ചേഞ്ച് ചെയ്യണം.
ഇല്ല, അടുത്ത കഴിഞ്ഞ വെനസ്ഡേയില് എനിക്ക് അസൗകര്യം, ഇന്ന് എനിക്ക് വരാൻ പാടില്ല എന്നായിരുന്നു. ഇത് തിങ്കളാഴ്ച അവർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം പണിയെടുക്കുന്ന ആളുടെ കൈ മുറിഞ്ഞു പോയത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റിപ്പോയൊരു പ്രശ്നമായിരുന്നു. അപ്പോഴ് ഞാൻ എന്നാലും ഇറങ്ങിക്കോട്ടെ. ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചോട്ടെ. ഞാനൊരു പള്ളിയിലൂടെ ഒരുപാട് ആളുകൾ വേറെ ഇറങ്ങിക്കോട്ടെ.
സമാധാന പ്രാർത്ഥനയോട് നടത്തിയിട്ട് പോയാൽ മതിയാവോ?
അതെ അച്ഛാ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇവരെ ഇവിടെ ഒരുപാട്
ഓക്കെ.
നിങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. പറഞ്ഞ പോലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞാൻ ഇത് കഴിഞ്ഞ് ഇപ്പൊ പള്ളിയിൽ വർഗീസോണത്തിന് വന്നെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പൊ ഇതിനകത്ത് സംബന്ധിക്കുന്ന എല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. എന്നിട്ട് നിങ്ങൾ ദയവായിട്ട് എന്നോട്
വളരെ സന്തോഷം, വളരെ നല്ല ഒരു മെസ്സേജ്. അച്ഛൻ ഇത് ധൃതിയായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ വളരെ എന്താ പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛന് പറഞ്ഞത്. അത് വളരെ പ്രത്യേകമായ സന്തോഷം പ്രത്യേകമായിട്ട് അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് അറിയിക്കുന്നു.
പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ, ഇത്രയേ ഉള്ളൂ. ക്ലാസ് നന്നായിരുന്നു. നമുക്ക് അടുത്തതിന്റെ പിന്നത്തെ ബുധനാഴ്ച ഇത് ഇതേ സമയത്ത് നമുക്ക് ബാക്കിയുടെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമ്മുടെ ലെസൺസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പഠിച്ചതെല്ലാം ഒന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് എഴുതി അയക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എല്ലാവരും ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഈ കോഴ്സ് ഓഗസ്റ്റിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ 10 ബുക്കിന്റെയും കംപ്ലീറ്റ് സമ്മറി അയച്ചു തന്നിരിക്കണം, ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതൊന്ന് റിമൈൻഡ് ചെയ്യുന്നേ ഉള്ളൂ. താങ്ക് യു എവ്രിബഡി ഫോർ ലിസണിങ് ടു ദിസ് ടെലികോൺഫറൻസ്. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
അച്ഛനോട് നമ്മൾ നന്ദി പറഞ്ഞു. നമ്മള് സാധാരണയായിട്ട് നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകങ്ങൾ നമ്മുടെ സഭയിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ വേദശാസ്ത്രജ്ഞന്മാരൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പം അത് നമുക്ക് പഠിക്കുക അല്ലെങ്കിൽ അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. സഭാ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി അറിവ് നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് ബഹുമാനപ്പെട്ട മനോജ് പറയുന്നത് ധാരാളം ആളുകൾ ഇത് ഇതിന് ശേഷം റെക്കോർഡ് കൂടെ കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരോട് പറയാനും അവരെ ഇതിനകത്ത് കൊണ്ടുവരാനും സാധിക്കുന്നത് നല്ലതാണ്. നമുക്കിത് ഇവിടെയുള്ള നാട്ടിലാണെങ്കിൽ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, ഇവിടെ മറ്റ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ ടെലികോൺഫറൻസിൽ കൂടെ നമുക്ക് ഇതിന്റെ റെക്കോർഡിൽ കൂടെയൊക്കെ ഇത് കേൾക്കുന്നത് സഭാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാനും ഒക്കെയുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് പുതിയ പുതിയ നമുക്കറിയാൻ പാടില്ലാത്ത മേഖലകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും നമുക്ക് റിമൈൻഡ് ചെയ്ത് ലഭിക്കുവാൻ തക്ക വണ്ണമുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിക്കുന്നവർക്ക് അത് കൂടുതൽ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾക്ക് നൽകിയ ദിവ്യ വചനങ്ങളെ പറഞ്ഞ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൂടുതൽ നിന്നെ അറിയുവാനും നിന്നെ സ്നേഹിക്കുവാനും നിനക്കുള്ളവരായി ജീവിക്കാനും നിന്നെ പരിപൂർണമായി ശരണപ്പെടുവാനും നിന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ഞങ്ങൾ തേജസ്സുള്ളവരായി വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ ആത്മീയതയും ആരാധനയിൽ രൂഢമൂലമായിരിക്കുന്നുവെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സമർപ്പണത്തോടുകൂടെ ആരാധിച്ച് നിന്റെ തേജസ്സിൽ വളർന്ന് പ്രകാശത്തിന്റെ മക്കളായി മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
Thank you.